സ്ഫോടവാദം. വാഗാർത്ഥങ്ങളുടെ ദ്വൈതാവസ്ഥ കൽപ്പിതം മാത്രമാണെന്ന നിലപാടാണ് സ്ഫോടവാദിയായ ഭർതൃഹരിക്കുന്നത്. അത് അദ്വൈതത്തിൻ്റെ വികല്പം മാത്രമാണ്. ഭാരതീയ വ്യാകരണ തത്വചിന്തയുടെ അധികത്തിയിലാണ് സ്ഫോടകവാതകത്തിൻ്റെ നില. ഭർതൃഹരിയുടെ വാക്യപതിയും പശ്ചാത്യ ഭാഷാശാസ്ത്രത്തിലെ പല നൂതന പരികൽപ്പനകളെയും അനുസ്മരിപ്പിക്കുകയും അതിശയിക്കുകയും ചെയ്യുന്നു. സ്ഫുടതി അർത്ഥമോ യസ്മാതി സ്ഫോട എന്ന സ്ഫോടത്തെ നിർവചിക്കാം. അർത്ഥം ഏതിൽ നിന്നും സ്ഫുടമാകുന്നുവോ അതാണ് സ്ഫോടം. സ്ഫോടം ബുദ്ധവിഷയകമാണ്, നാദം സ്ഫോടപ്രകാശമാണ്. സ്ഫോടക സിദ്ധാന്ത ചർച്ചയ്ക്ക് മുഖവുരയായി ഭാഷയ്ക്ക് അർത്ഥവും ശബ്ദവും രണ്ടു തലങ്ങളുണ്ടെന്ന് ഭർതൃഹരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദ്വാവുപദാന ലബ്ദേഷു ശബ്ദേഷു ശബ്ദവും ശബ്ദോ വിദോ വിദു ഏകോ നിമിത്തം ശബ്ദാനു അപരാർത്ഥേ പ്രയത്യുജേ. അർത്ഥപൂർണമായ ഭാഷയിലെ രണ്ട് സത്തകളിലൊന്ന് ഉച്ചരിത ശബ്ദങ്ങളുടെ നിമിത്തവും മറ്റൊന്ന് അർത്ഥത്തോട് ബന്ധപ്പെട്ടതുമാണ്. വാക്കിന് അതിൻ്റേതായ രൂപത്തെയും അതോടൊപ്പം വിവക്ഷിത വസ്തുവിനെയും സൂചിപ്പിക്കാൻ കഴിയും. വിളക്കിന് സ്വയം വെളിപ്പെടുത്താൻ മാത്രമല്ല മറ്റുള്ളവയെ വെളിപ്പെടുത്താനും കഴിയുന്നതുപോലെ, ബോധത്തിന് സ്വയം ബോധപ്പെടാനും മറ്റുള്ളവയെ ഗ്രഹിക്കാനും കഴിയുന്നതുപോലെ വാക്ക് അതിനെ തന്നെ വ്യക്തമാക്കുകയും സൂചിത ബാഹ്യ വസ്തുക്കളെ സ്ഫോടകമാക്കുകയും ചെയ്യുന്നു. ഭാഷണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് ഭർതൃഹരി കാണുന്നു. വൈകൃതധ്വനി, പ്രാകൃതധ്വനി, സ്ഫോടം. ഭാഷയുടെ ശബ്ദതലത്തിലുള്ള വ്യക്തി സന്ദർഭമാണ് ആദ്യത്തേത്. വക്താവ് ഉച്ചരിക്കുകയും ശ്രോതാവ് കേൾക്കുകയും ചെയ്ത വാസ്തവിക ശബ്ദമാണ് വൈകൃധ്വനി. പേജ് 417. ഉച്ചാരണ പ്രയത്നത്തിലും ആരോഹണാവരോഹണത്തിലുമുള്ള നേരിയ സ്വരവ്യത്യാനങ്ങൾ പോലും വൈകൃതധ്വനിയിൽ വ്യക്തമായിരിക്കും. ഭാഷണത്തിൻ്റെ ശബ്ദശാസ്ത്രപരമായ ഘടനയാണ് പ്രാകൃതധ്വനി. ഭാഷശാസ്ത്രപരമല്ലാത്ത വൈയക്തിക വ്യതിയാനങ്ങൾ ഭാഷയിൽ നിന്ന് ചോർന്നു പോകുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മാനക ശബ്ദഘടന മാത്രമാണ്. ഭാഷണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് സ്ഫോടം. അർത്ഥത്തിൻ്റെ ഒരു ഏകകം ആയിരിക്കുമെങ്കിലും പറയാനോ എഴുതാനോ കഴിയുന്നില്ലത്. അനുച്ചാര്യമായ സ്ഫോടകത്തെ പ്രകാശിപ്പിക്കുന്നത് പ്രകൃതധ്വനിയാണ്. അർത്ഥഗർഭമായ ഭാഷാചിഹ്നമായി കാണേണ്ടത് പ്രാകൃതധ്വനിയെയാണ്. ഭാരതീയരുടെ മതപരമായ വാഗാർത്ഥ വിചാരത്തിന് പാശ്ചാത്യ ദേശങ്ങളിലെങ്ങും സമാന്തരങ്ങളില്ല. എന്നാൽ സ്ഫോടകവാദത്തിന് പാശ്ചാത്യ ഭാഷാചിഹ്നയുമായി സാദൃശ്യങ്ങളുണ്ട്. സ്ഫോടവാദം വ്യാകരണത്തിൽ ചൂടുറപ്പിക്കുന്നു എന്നതാണ് ഇതിനു കാരണം. സൊറേഷ്വറിയൻ ഭാഷാശാസ്ത്രത്തിലേക്ക് നോക്കുക. ഭാഷയുടെ രണ്ട് വശങ്ങൾ സോഷ്വർ കാണുന്നുണ്ട്, ചിഹ്നകവും ചിഹ്നിതവും. ഭാരതീയ വിചാരത്തിൽ ഇവ അഭിധാനവും അഭിധേയവുമാണ്. ആദ്യത്തേതിൽ ഭാഷാസത്തെ ശബ്ദവും ശ്രവ്യവുമാണെങ്കിൽ രണ്ടാമത്തേതിൽ ആർത്ഥവും മനോനിഷ്ഠവുമാണ്. ശബ്ദോപി ബുദ്ധിസ്ഥ ശ്രുതിനാം കാരണം പൃഥക് എന്ന് ഭർതൃഹരി പറയും. ശബ്ദങ്ങൾ ബുദ്ധിസ്ഥമായിരിക്കുകയും അതേസമയം ശ്രവണീയമായിരിക്കുകയും ചെയ്യുന്നുവെന്ന നിരീക്ഷണത്തോട് പാശ്ചാത്യരും യോജിക്കും. വാക്ക് ചിത്തസത്ത ആയതുകൊണ്ട് ഒരർത്ഥവിധാനം വിരചിക്കുകയും ശാരീരികമായി ഉച്ചരിക്കപ്പെടുന്ന നാദബിംബമായി മാറുകയും ചെയ്യുന്നുവെന്ന് A.H. ഗാർഡനർ പറയുന്നുണ്ട്. ബോധവും ഭാഷയും തമ്മിലുള്ള ബന്ധം അവിഭാജ്യമാണെന്നും സ്ഫോടവാദം അനുശാസിക്കുന്നു. ഭാഷയോട് ബന്ധപ്പെടാത്ത യാതൊരു അവബോധവും പ്രപഞ്ചത്തിലില്ല എന്ന് ഭർതൃഹരി സ്പഷ്ടമാക്കുന്നു. ബോധത്തിൻ്റെ പ്രകാശന ശക്തി വാഗ്രൂപവുമായി ശബ്ദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോംസ്കിയുടെ വ്യാകരണ വിചാരത്തിലേക്ക് നോക്കുക. എൽ ലാംഗ്വേജ് എന്ന് ഭാഷീയ ദക്ഷത എന്നും താൻ വിശേഷിപ്പിക്കുന്ന ആന്തരീകൃത ഭാഷ ഒരു മാനസികാവയവമാണെന്ന് ചോംസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ദക്ഷതയും സൊറേഷ്യൻ പരികൽപ്പനയായ ലാംഗ്വേജും സമാനാർത്ഥകമല്ലെന്ന് അഭിപ്രായമുണ്ട്. ചിത്തസ്ഥിതമായ ഭാഷയാണ് ദക്ഷത. എൽ എന്ന അക്ഷരത്തെ ഐ എന്ന അക്ഷരത്തെ ഇൻഡിവിജ്വൽ ഇൻഡലൈസ്ഡ് എന്നീ പ്രകാരം വിപുലീകരിക്കാം. വ്യക്തിയുടെ ഭാഷീയ നിർവഹണത്തിന് ഈ ലാംഗ്വേജ് എന്നൊരു മറുപേരിടുന്നു അദ്ദേഹം. മനുഷ്യൻ്റെ മനശരീര ജൈവഘടന ജൈവശാസ്ത്രപരമായ പൂർവ്വനിർണീണത തത്വങ്ങളനുസരിച്ച് കരൾ പോലെയോ ഹൃദയം പോലെയോ വളരുന്ന ഒരവയവമാണ് ചോംസ്കിയൻ ദക്ഷത. പേജ് 418. സോഷ്യറിയൻ ലംഗോയാകട്ടെ വ്യക്തിത്വവും സാമൂഹികവുമായ ഭാഷാവ്യവസ്ഥയാകുന്നു. പോസ്റ്റ് സോഷ്യറിയൻ യൂറോപ്യൻ ഘടനാ വാദത്തിൻ്റെ ചില വക്താക്കൾ ഭാഷാവ്യവസ്ഥയെ വ്യക്തിനിഷ്ഠമായോ സമൂഹനിഷ്ഠമായോ കാണുന്നില്ല. ഭാഷാവ്യവസ്ഥ ഓട്ടോണമസ് ആണെന്ന് അവർ പറയും. മനുഷ്യ മനസ്സിൻ്റെ ഘടനയാണ് ഭാഷയുടെ ഘടനയെ നിർണ്ണയിക്കുന്നതെന്ന് ചോംസ്കി വിശ്വസിക്കുന്നു. ഘടനാവാദത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ചിന്തയും അർത്ഥവും തമ്മിലുള്ള അടിസ്ഥാനപരമായ സാപേക്ഷിതത്വമാണെന്ന് ക്രിസ്റ്റഫർ നോറിസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഇവിടെ സ്മരിക്കാം. ഭാരതീയ മനീഷികൾ വാക്കിൻ്റെ ഈ ദ്വിമാനത പണ്ടേ കണ്ടറിഞ്ഞവരാണ്. പുതിയ അറിവുകളും പലതും നമുക്ക് പഴയ അറിവുകളാണെന്ന് കുട്ടികൾ അറിയുന്നില്ലെന്ന് മാത്രം. വക്താവ് ഉച്ചരിക്കുകയും ശ്രോതാവ് കേൾക്കുകയും ചെയ്യുന്ന ശ്രവണീയനാദങ്ങൾക്ക് അതീതമായി ചിലതുകൂടിയാണെന്ന വാക്യന ധാരണ ഭാരതീയർക്കുണ്ട്. പദം പുനർനാദാനുസംഹാര ബുദ്ധി നിർഗാഹ്യം എന്നീ യോഗസൂത്ര ഭാഷത്തിൽ കാണാം. ശബ്ദവും അർത്ഥവും വിഷയനിഷ്ഠമാണെന്ന അഭിപ്രായം നാഗശരഭേട്ടൻ്റെ ലഘുമഞ്ജുഷയിലും നാം വായിക്കുന്നു. ഭാഷയെ ചിഹ്നം എന്ന സജ്ഞയുടെ വിവക്ഷിത കടന്നുപോകുന്ന സജ്ഞയാണ് സ്ഫോടം. വാഗാർത്ഥ പാരസ്പരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ ചിഹ്നവും സ്ഫോടവും ഒരിടത്താണ് നിൽക്കുന്നതെന്ന് പറയാം. അർത്ഥമില്ലെങ്കിൽ സ്ഫോടമില്ല. അർത്ഥഗർഭതയിലാണ് സ്ഫോടത്തെ അർത്ഥാക്കുന്നത്. ചിഹ്നത്തിൻ്റെ ക്രമകാലികത കാലാതീതവും അഖണ്ഡവുമായ സ്ഫോടകത്തെ വെളിവാക്കാനുള്ള വഴി മാത്രമാകുന്നു. ശബ്ദോച്ചാരണം സമായകമായിരിക്കുമെന്ന കാരണത്താൽ സ്ഫോടവും സമയക്രമത്തെ അനുഗമിക്കുന്നുവെന്ന് കരുതുന്നു. അബദ്ധമായിരിക്കും. വക്തി ശ്രോതു ബുദ്ധിസ്ഥിതവും അഖണ്ഡവുമായ വാക്കോ വാക്യമോ ആണ് സ്ഫോടം. എന്നാൽ ഒരു നിർണീത ക്രമത്തിൽ ഉച്ചരിതമാകുന്ന ശബ്ദങ്ങളാണ് ഇതിനെ പ്രത്യക്ഷീകരിക്കുന്നത്. ശബ്ദം പ്രകാശോനോപതി മാത്രമാണെന്ന് സാരം. ഓരോ ശബ്ദവും സ്ഫോടപ്രകാശനത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. ആദ്യ ശബ്ദം അവ്യക്തമായി, അടുത്തത് ഈഷദ് വ്യക്തമായി, അതിനടുത്തത് കൂടുതൽ വ്യക്തമായി, അവസാന ശബ്ദം പൂർവ്വശബ്ദ പ്രതീതികളുടെ സഹായത്തോടെ പൂർണ്ണമായി സ്ഫോടത്തെ വെളിവാക്കുന്നു. ഭർതൃഹരി എഴുതുന്നു, നാദോരഹിതി ബീജയാം അധ്യയന ധ്വനന സഹ ആവൃത്തി പരിപായകാം ബുദ്ധൌ ശബ്ദോ വധാരത. പേജ് 419. ആര്യനാദത്താൽ ബീജാവാപം ചെയ്യപ്പെടുകയും നാദാനുക്രമീതമായത്തിലൂടെ വളരുകയും അന്ത്യശബ്ദ ശ്രവണത്തിലൂടെ ഫലിക്കുകയും ചെയ്യുന്ന ഓരോ വാക്കും വാക്കിലെ അവശ്യാംശങ്ങളായല്ല, സ്ഫോടകത്തെ പ്രകാശിപ്പിക്കാനുള്ള ഉപചിഹ്നങ്ങളായാണ് ശബ്ദങ്ങളെ കാണേണ്ടത്. ശബ്ദങ്ങൾ വാഗ്ബോധത്തെ അനിശ്ചിത തത്വത്തിൽ നിന്നും നിശ്ചിത അനുസ്ഥയിലേക്കും പൂർണ്ണമായും അജ്ഞാനത്തിലേക്കും ഭാഗിക ജ്ഞാനത്തിലൂടെ പൂർണ്ണജ്ഞാനത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. മണ്ഡലമിശ്രൻ്റെ സ്ഫോടകസിദ്ധിയിലെ സദൃശ്യകഥ വായിക്കുക. രക്തവ്യാപാരി രക്തം പരിശോധിക്കുന്നു. പലകുറി അയാൾ രക്തം നിരീക്ഷണ വിധേയമാക്കും. ആദ്യാവലോകം കൊണ്ട് രക്തത്തിൻ്റെ ഒരു സാമാന്യ ധാരണ ലഭിക്കുന്നു. പിന്നീടുള്ള ഓരോ നോട്ടവും രക്തത്തിൻ്റെ സത്തയെക്കുറിച്ചുള്ള ബോധം അയാളിൽ വളർത്തിയെടുക്കുന്നു. പൂർവ്വ നിരീക്ഷണങ്ങളിൽ നിന്നും ആർജിച്ച പ്രതീതികളുടെ പിൻബലത്തോടെയാണ് അന്തിമ നിരീക്ഷണം രക്തമൂലത്തെ സംബന്ധിച്ച പൂർണ്ണജ്ഞാനം അയാൾക്കേകുന്നത്. അതുപോലെ ഓരോ വർണ്ണവും അഖണ്ഡമായ സ്ഫോടകത്തിൻ്റെ അവ്യക്ത ജ്ഞാനമാണ് നൽകുന്നത്. പൂർണ്ണത്തിൻ്റെ ജ്ഞാനമാണ് സാർത്ഥകവും മുഖ്യവും. പൂർണ്ണതയിൽ ഓരോ വാക്കും ഒരു അഭിവ്യക്ത ബിംബമാണ്. എങ്കിലും അതിനെ സൃഷ്ടിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് അത് വിഭിന്നമാണ്. സ്ഫോടമാണ് നേയം, ഘടകങ്ങൾ അപ്രസക്തം. അകലെ നാം നിൽക്കുമ്പോൾ ഒരു മരം ഒരാനയുടെ പ്രതീതി ജനിപ്പിച്ചിരിക്കും. ഇരുട്ടിൽ കയർ കണ്ടാൽ പാമ്പെന്ന് തോന്നാം. സൂക്ഷ്മദർശനം ഒടുവിൽ സത്യം കണ്ടെത്തും. അന്തിമജ്ഞാനം രൂപത്തെയും വസ്തുവിനെയും അഭിന്നമാക്കും. ഭാഷയിലാകട്ടെ വാസ്തവികമായ ന്യായവസ്തു സ്ഫോടകം മാത്രമാണ്. അതിൻ്റെ രൂപം മാത്രമാണ് വർണ്ണജാലം. ഒരു വാക്കിലെ ഓരോ വർണ്ണവും സ്ഫോടസിദ്ധിക്ക് അനിവാര്യമാണ്. അന്യവർണ്ണത്തിൻ്റെ ധാരണയിൽ നിന്നാണ് വാക്ക് വെളിപ്പെടുന്നത്.